ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സാമ്പത്തിക അച്ചടക്കം, സുതാര്യത എന്നിവയിലൂന്നിയുള്ള പരിഷ്കാരങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് നടപ്പാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി വീണ ജോർജ്. ആഴക്കടൽ ധാതുഖനനവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ യുകെ അയർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് യു എസ് ഏർപ്പെടുത്തിയ 25% തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. സാമ്പത്തിക അച്ചടക്കം, സുതാര്യത എന്നിവയിലൂന്നിയുള്ള പരിഷ്കാരങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് നടപ്പാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഉത്പാദനം, കയറ്റുമതി, ആണവോർജ്ജ ദൌത്യങ്ങൾ, നിക്ഷേപം, ബിസിനസ് സുഗമമാക്കുന്നതിനുള്ള പരിഷ്കാരങ്ങൾ എന്നിവ സംബന്ധിച്ച ബജറ്റ് അനന്തര വെബിനാറുകളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയെ ആഗോള സാമ്പത്തിക മേഖലയുടെ വളർച്ചാ യന്ത്രമാക്കി മാറ്റാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന പങ്കാളിയായാണ് ഇന്ത്യയെ ലോകം കാണുന്നത്. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വ്യവസായ രംഗത്തെ നടപടികൾ ലളിതമാക്കാൻ ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ ഫലപ്രദമായ നിർവഹണം ഉറപ്പാക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വെബിനാറുകളിൽ ഉദ്യോഗസ്ഥർ, വ്യാവസായിക പ്രതിനിധികൾ, വ്യാപാര വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ഒരാഴ്ചത്തെ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ ബെൽജിയം രാജകുമാരി ആസ്റ്റിഡുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പ്രിൻസസ് ആസ്റ്റിഡിനെ അനുഗമിക്കുന്ന ബെൽജിയം പ്രതിരോധമന്ത്രി തിയോ ഫ്രാങ്കനുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രതിരോധ മേഖലയിലെ നിക്ഷേപത്തിനായി ബെൽജിയൻ സ്ഥാപനങ്ങളെ ശ്രീ രാജ്നാഥ് സിംഗ് സ്വാഗതം ചെയ്തു. പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം തടസ്സപ്പെടുത്തി എന്നാരോപിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങളിൽ സർക്കാർ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. 23 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഗൗനിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആശാപ്രവർത്തകർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നതും ഇൻസെന്റീവ് നൽകുന്നതും കേരള സർക്കാരാണെന്ന് മന്ത്രി വീണ ജോർജ് മറുപടിയായി പറഞ്ഞു. സംസ്ഥാനത്ത് 13,000 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നതിൽ 7,000 രൂപ സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയിട്ടും സംസ്ഥാനത്തെ ആശാപ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന നല്ല മാതൃകയാണ് കേരളം കാണിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി.
ഒരു ആശയ്ക്ക് 13,000 രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ 13,000 രൂപയിൽ 9,400 രൂപയും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് സർ. മെറ്റേണിറ്റി ലീവ് ആദ്യമായിട്ട് ആശമാർക്ക് അനുവദിച്ചു നൽകിയ സംസ്ഥാനം കേരളമാണ് സർ. കേന്ദ്ര സ്കീമിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുമ്പോൾ എങ്ങനെ കേന്ദ്ര സ്കീമിൽ ഉൾപ്പെട്ട ആശമാരെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കാമെന്നുള്ളതിന്റെ നല്ല മാതൃകയാണ് സർ കേരളം കാണിക്കുന്നത്. അത് ഓണറേറിയമാണെങ്കിലും സ്ട്രക്ചേർഡായിട്ടുള്ള പ്രവർത്തനമാണെങ്കിലും സാമൂഹികമായിട്ട് അവരെ ചേർത്ത് പിടിക്കുന്നതാണെങ്കിലും സർ, അങ്ങനെയാണ് നമ്മൾ കേരളം മുന്നോട്ട് പോകുന്നത്.
മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. 2007 മുതൽ 2011 വരെ ആശാപ്രവർത്തകർക്ക് ഓണറേറിയം നൽകിയിട്ടില്ലെന്നും UDF സർക്കാരാണ് ആശാപ്രവർത്തകർക്ക് ഓണറേറിയം നൽകിയതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാക്കൌട്ട് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി.
പണ്ട് മുതലേ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യരംഗവും ഏറ്റവും നന്നായി കൊണ്ടുവന്ന സംസ്ഥാനമല്ല കേരളം. കേരളത്തിലെ ആശാവർക്കർമാരുടെ ജോലി, ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഉള്ള ആശാവർക്കർമാർക്ക് ആ ജോലിയുണ്ടോ സർ? 12-ഉം 14-ഉം മണിക്കൂറാണ് സർ ജോലി. അവരുടെ ജോലി ഭാരം മനസ്സിലാക്കി അവരോട് ന്യായമായ തീരുമാനമെടുക്കണം. സാറ് സമരം ചെയ്ത് തെറ്റാണോ? സാർ, എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം.
സഭ ഈ മാസം 10-ന് വീണ്ടും സമ്മേളിക്കും. കേരള തീരത്തെ ആഴക്കടൽ ധാതുഖനനവുമായി ബന്ധപ്പെട്ട് നിയമ ഭേദഗതി ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ ഐകകണ്ഠ്യേന പാസാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിനിടെ പ്രമേയം സഭ അതിവേഗം പാസാക്കുകയായിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ യുകെ അയർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി അദ്ദേഹം ചർച്ച നടത്തും. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണം ചർച്ചയാകും. തുടർന്ന് അയർലൻഡിൽ എത്തുന്ന ശ്രീ ജയശങ്കർ ഐറിഷ് വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിസുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. മഹാരാഷ്ട്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ധനഞ്ജയ് മുണ്ടെ രാജിവച്ചു. മസാജോഗ് സർപഞ്ച് സന്തോഷ് ദേശ്മുഖിന്റെ കൊലപാതകത്തിൽ സഞ്ജയ് മുണ്ടെയുടെ അടുത്ത സഹായികളുടെ പങ്കാളിത്തം വ്യക്തമായതിനെ തുടർന്നാണ് രാജി. ലിസ്റ്റിംഗ് തട്ടിപ്പ് കേസിൽ സെബി മുൻ ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിനും സെബി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉദ്യോഗസ്ഥർക്കും എതിരായ നടപടി ബോംബെ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇവർക്കെതിരെ FIR ഫയൽ ചെയ്യാൻ മഹാരാഷ്ട്ര അഴിമതി വിരുദ്ധ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയ പ്രത്യേക കോടതി ഉത്തരവിനാണ് സ്റ്റേ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനി ലിസ്റ്റിംഗ് ക്രമക്കേട് നടത്തി എന്നാണ് ഇവർക്കെതിരായ ആരോപണം.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് ഹൈക്കോടതി. റാഗിംഗ് കേസുകൾ സംസ്ഥാനത്ത് കൂടിവരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ജമ്മുകാശ്മീരിനെയും മണിപ്പൂരിനെയും കുറിച്ച് UN മനുഷ്യാവകാശ സമിതി മേധാവി വോൾക്കർ ടർക്ക് നടത്തിയ പരാമർശം തള്ളി ഇന്ത്യ. പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അരിന്ദം ബാഗ്ചി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഉയർന്ന വോട്ടർ പങ്കാളിത്തം, കുതിച്ചുയരുന്ന വിനോദസഞ്ചാര സാധ്യതകൾ, ദ്രുതഗതിയിലുള്ള വികസനം എന്നിവയും അദ്ദേഹം വിശദീകരിച്ചു.
The world's largest democracy continues to be a healthy, vibrant and pluralistic society. Unfounded and baseless comments in the update contrast jarringly with ground realities. Nothing illustrates this divergence more than the passing reference to Jammu and Kashmir, erroneously referred to as Kashmir, ironically in a year that stood out for that region's improving peace and inclusive progress, be it the large turnout provincial elections, the booming tourism or the rapid development pace.
ICC Champions Trophy ക്രിക്കറ്റിന്റെ ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മത്സരം. കരുത്തുറ്റ ബാറ്റിംഗ് നിരയാണ് ഇന്ത്യൻ ടീമിന് ആത്മവിശ്വാസം പകരുന്നത്. നാളെ ലാഹോറിൽ നടക്കുന്ന രണ്ടാം സെമിയിൽ ന്യൂസിലാന്റ് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരം. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് US ഏർപ്പെടുത്തിയ 25% തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഇരു രാജ്യങ്ങളിൽ നിന്നും നിയമവിരുദ്ധ മയക്കുമരുന്നുകളും അനധികൃത കുടിയേറ്റക്കാരും അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ഇതുവഴി സാധിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻ ബോമും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും അധിക തീരുവ ചുമത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വ്യാപാര രംഗത്തെ തർക്കങ്ങൾ രൂക്ഷമായതോടെ അമേരിക്കൻ ഉപഭോക്താക്കൾ വിലക്കയറ്റം നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. യുക്രൈനിലുള്ള സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവച്ച് അമേരിക്ക. സമാധാനത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറഞ്ഞു. റഷ്യയുമായി വെടിനിർത്തൽ കരാറിൽ എത്താതെ യുക്രൈന് നിലനിൽപ്പുണ്ടാകില്ലെന്ന് ട്രംപ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ച് 3 യുക്രൈന് ഏറ്റവും അധികം സൈനിക സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക. സിറിയൻ നഗരമായ ടാർട്ടസിൽ സൈനിക കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രായേൽ സൈനിക വക്താവ് ആക്രമണം സ്ഥിരീകരിച്ചു. തെക്കൻ സിറിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. സിറിയയുടെ പുതിയ സർക്കാർ ഇസ്രായേലുമായി ഒരു സംഘർഷവും ആഗ്രഹിക്കുന്നില്ലെന്ന് ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായും വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 196 താഴ്ന്ന് 72,881 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 61 താഴ്ന്ന് 22,057 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 70 വർദ്ധിച്ച് 8,010 പവന് 560 കൂടി 64,080 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സാമ്പത്തിക അച്ചടക്കം, സുതാര്യത എന്നിവയിലൂന്നിയുള്ള പരിഷ്കാരങ്ങളാണ് കഴിഞ്ഞ 10 രാജ്യത്ത് നടപ്പാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി വീണ ജോർജ്. ആഴക്കടൽ ധാതുഖനനവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ UK അയർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കും ഇറക്കുമതിക്ക് യു എസ് ഏർപ്പെടുത്തിയ 25% തീരുവ ഇതുമുതൽ പ്രാബല്യത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.